കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും പേടിയുള്ള ഒരു വിഷയമാണ് വൈറസ്, ഹാക്കിംഗ്, ഫിഷിംഗ് എല്ലാം. ഇവയൊക്കെ എന്താണ് എന്ന് വ്യക്തമായി നിങ്ങൾക്കറിയാമോ? അതുപോലെ തന്നെ ഇവയൊക്കെ എങ്ങനെ തടയാമെന്നും കൃത്യമായി അറിയാമോ? അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മെൽബണിൽ ഐ ടി വിദഗ്ധനായ മനീഷ് മാത്യു ആണ് ഇക്കാര്യം നമ്മളോട് വിശദീകരിക്കുന്നത്. മനീഷ്, ഇപ്പോൾ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒന്നും ഉപയോഗിക്കാത്ത ഒരു വീടുകൾ പോലും ഉണ്ടാകില്ല. അപ്പോൾ വീടുകളിൽ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ ഇന്റർനെറ്റ് ഒരുപാട് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ കേൾക്കാറുണ്ട്. ഹാക്കിംഗ്, വൈറസ്, ഫിഷിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ വരാൻ സാധ്യതയുള്ളത്?
അതിൻ്റെ അകത്ത് നമ്മൾ കമ്പ്യൂട്ടർ അതുപോലെ ഇന്റർനെറ്റ് നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ വഴിയാണെങ്കിലും ഫോൺ വഴിയൊക്കെ ആണെങ്കിലും നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ പ്രൈവസി, അതുപോലെ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഡീറ്റെയിൽസ്, ബേസിക്കലി നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ നമ്മുടേതായിട്ടുള്ള ഡാറ്റ, നമ്മുടെ കമ്പ്യൂട്ടർ സൂക്ഷിക്കുന്ന എന്ത് ഡാറ്റയും, പിന്നെ അതുപോലെ നമ്മുടെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റാസ്, പിന്നെ അതുപോലെ ഇപ്പം നമ്മൾ മെയിൽ ഉപയോഗിക്കുന്നവരാണ് അല്ലെങ്കിൽ നമ്മൾ എസ് എം എസ് സെൻഡ് ചെയ്തതാണെങ്കിൽ നമ്മുടെ മെയിൽ സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ എസ് എം എസ് ചെയ്യുന്ന സിസ്റ്റം ഒക്കെ ആയിട്ട് ആൾക്കാർക്ക് കിട്ടുന്ന ആക്സസ് കൊണ്ട് അവർക്ക് നമ്മുടെ പേരിൽ വേണമെങ്കിൽ മെയിൽ അയക്കാം, നമ്മുടെ പേരിൽ എസ് എം എസ് അയക്കാം. പിന്നെ അതുപോലെ നമ്മുടെ ഇപ്പോൾ നമ്മൾ പല ഇപ്പം ഫോറംസ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ ഇവിടെയൊക്കെ നമ്മുടെ ആക്സസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരിൽ അവർക്ക് പലതും ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഇരിക്കുന്ന നമ്മുടെ പ്രൈവറ്റ് ഡാറ്റാസ് വേറൊരാളിൽ എത്തുക എന്നാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം സംഭവിക്കുന്നത്. പിന്നെ വേറെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വൈറസുകൾ, അതുപോലെ വേറെ മാൽവെയർ സോഫ്റ്റ്വെയർസും ഒക്കെ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ പെർഫോമൻസിനെ അത് കാര്യമായിട്ട് ബാധിക്കും.
അതായത് നമ്മുടെ സിസ്റ്റത്തെ ബാധിക്കുക, അതോടൊപ്പം തന്നെ ഡാറ്റയും രണ്ടിനെ ഒരുപോലെ ബാധിക്കുന്നുള്ളതാണ്.
അതെ അതെ.
അതിൽ നമ്മൾ വൈറസ് എന്നാണ് കൂടുതലും ആദ്യമൊക്കെ കേട്ടിട്ടുള്ളത്, പിന്നീടാണ് ഹാക്കിംഗ്, ഫിഷിംഗ്, ട്രോജൻ അങ്ങനെ പല പേരും കേട്ടു തുടങ്ങിയത്. എന്താണ് ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന കാര്യം ഒന്ന് പറയാമോ?
ഇതിപ്പോ ഇതിന്റെ അകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. അത് വൈറസ് ഉണ്ട്, അത് മാൽവെയർ ഉണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ ഹാക്കിംഗ് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, പിന്നെ ഫിഷിംഗ്, ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഞാൻ ജനറൽ ആയിട്ട് പറയാം, ഇതിന്റെ അകത്ത് വൈറസ് എന്ന് പറയുന്നത് മെയിനായിട്ട് അതാണ് ഇതിന്റെ എല്ലാം തുടക്കം. അപ്പൊ വൈറസ് എന്ന് പറയുന്ന സംഭവം, നമ്മൾ എല്ലാ സാധനവും നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മൾ കമ്പ്യൂട്ടർ ചെയ്യുന്നതും ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നതും എല്ലാം. അപ്പം ആ സോഫ്റ്റ്വെയറിനെ തന്നെ കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് അത് വേറൊരാളുടെ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് വൈറസുകൾ, അല്ലെങ്കിൽ വേറെ മാൽവെയർ എന്ത് സംഭവമാണെങ്കിലും അവരുടെ ഒരു ഇതിന് വേണ്ടി യൂസ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ അറിയാതെ ഇൻസ്റ്റാൾ ചെയ്യുകയും അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെതായ സോഫ്റ്റ്വെയറുകൾക്ക് എന്തെങ്കിലും ചെറിയൊരു ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച് ആ ലൂപ്പ് ഹോളിനെ ഉപയോഗിക്കാൻ പാകത്തിന് നമ്മുടെ സിസ്റ്റത്തെ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുന്ന സാധനങ്ങളാണ് വൈറസുകൾ, അതുപോലെ തന്നെ മാൽവെയറുകൾ, പിന്നെ ഹാക്കിംഗ്, ഫിഷിംഗ്. അപ്പൊ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ഡാറ്റ എടുക്കുകയും അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ
നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണത്?
നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യാൻ, അതായത് റിമോട്ട് ആയിട്ട് നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്ത് അവർക്ക് പലതും ചെയ്യാൻ പറ്റും. അതായത് നമ്മളായിട്ട് മാറിക്കൊണ്ട്, അതായത് നമ്മുടെ സിസ്റ്റം അവർക്ക് റിമോട്ട് ആക്സസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് മെസ്സേജ് അയക്കുകയോ മെയിൽ അയക്കുകയോ പോസ്റ്റ് ചെയ്യുകയോ. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ പാർട്ട് ഓഫ് എ സൈബർ ക്രൈം, സൈബർ അറ്റാക്ക്, അതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പം ഒരു ഒരു അതിന്റെ മേളിലൊരു ഇൻവെസ്റ്റിഗേഷൻ വരുവാണെങ്കിൽ അത് അതിന്റെ ബാക്ടറീസ് എല്ലാം എടുത്തു കളഞ്ഞിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് അത് ചെയ്ത് കാരണം നമ്മളെ ഫ്രെയിം ചെയ്യാനുള്ള ഒരു
സാധ്യതയുണ്ടാവാറുണ്ട് അവിടെ. ഇത് നമ്മളിപ്പോ ഒരുപക്ഷെ നമ്മുടെ സിസ്റ്റത്തിൽ ഹാക്കിംഗോ ഫിഷിംഗ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ അല്ല, ഇന്റർനെറ്റുമായി കണക്റ്റഡ് അല്ല, ഓഫ്ലൈൻ ആണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും? അതോ നമ്മൾ ഓൺലൈൻ ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ?
നമ്മള് കൂടുതലും ഓൺലൈൻ ആകുമ്പോഴാണ് ഇത് വരുന്നത്. പക്ഷെ ഈവൻ ഓഫ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇപ്പം പല വീടുകളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓഫ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പക്ഷെ നമ്മൾ സ്റ്റിൽ കണക്റ്റഡ് ടു ഇന്റർനെറ്റ് ആയിരിക്കും. നമ്മൾ സിസ്റ്റം നമ്മൾ ഓഫ്ലൈൻ ആയാൽ പോലും നമ്മുടെ റൗട്ടറും അതുപോലെ അനുബന്ധമായിട്ടുള്ള ചില വീടുകളിൽ സ്റ്റോറേജ് ഡിവൈസസ് ഉണ്ട്, നാസ് എന്നൊക്കെ പറയും, ആ സിസ്റ്റംസ് എല്ലാം ഓൺലൈൻ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പം അവർ നമ്മൾ നെക്സ്റ്റ് ടൈം എപ്പോഴും ഓൺലൈൻ ആണോ ആ സമയത്ത് ആക്സസ് കിട്ടത്തക്ക വിധത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഓഫ്ലൈൻ എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സ്റ്റിൽ നമ്മുടെ സിസ്റ്റം ഇന്റർനെറ്റ് അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പം പുറത്തുനിന്ന് കൊണ്ടിടുന്ന സാധനങ്ങൾ, അതായത് USB കൊണ്ടിടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു USB അറ്റാച്ച്ഡ് ഉള്ള എന്തെങ്കിലും ഒരു ഡിവൈസ്, നമ്മൾ ചിലപ്പോൾ ക്യാമറ കണക്ട് ചെയ്യുന്നു, നമ്മുടെ ഫോൺ കണക്ട് ചെയ്യുന്നു, അങ്ങനെ പല ഡിവൈസസ് ഇപ്പം കണക്ട് ചെയ്യാം കമ്പ്യൂട്ടറിലേക്ക്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ഡാറ്റ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിക്കൂടാൻ ചാൻസ് ഉണ്ട്.
ഓക്കെ, അതോടൊപ്പം തന്നെ ഈ ഫിഷിംഗ് എന്ന് പറയുന്നത് ഇത് തന്നെയാണോ അതോ വ്യത്യാസമുണ്ടോ അതിൽ?
ഫിഷിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കുമുള്ള നമ്മുടെ മീൻപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നമുക്കൊരു മെയിൽ അയക്കുക, അതായത് ഒരു ഹുക്ക് ഇടുക നമ്മുടെ സൈഡിലേക്ക്, അവർ
ചൂണ്ടയിടുന്നു.
അപ്പൊ എന്നിട്ട് അതായത് ഒരു ഇമെയിൽ അയക്കുക നമുക്ക്. എന്നിട്ട് ആ ഇമെയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് ജെനുവിൻ ആയിട്ടുള്ളതാണ്. അപ്പൊ ചിലപ്പം കണ്ടിട്ടുള്ള എക്സാമ്പിൾ പറയണെങ്കിൽ യാഹു ലോട്ടോ, യാഹു ഒരിക്കലും ലോട്ടോ നടത്തിയിട്ടില്ലെന്ന് യാഹു പറയുന്നത്. അതായത് അവരുടെ അടുത്തുനിന്ന് ഒരു ലോട്ടോ പ്രൈസ് വിൻ ചെയ്തു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഇതായിട്ട് വരിക, നിങ്ങളുടെ പേപ്പാളിന്റെ ആക്സസ് ഇപ്പം ഫ്രീസ് ചെയ്തു, നിങ്ങൾ പോയിട്ട് അതിന്റെ പാസ്വേഡ് മാറ്റണം, അല്ലെങ്കിൽ നിങ്ങളുടെ പർട്ടിക്കുലർ അക്കൗണ്ട് ഇപ്പൊ ജിമെയിൽ അക്കൗണ്ടിന്റെ പാസ്വേഡ് എക്സ്പയറായി മാറ്റണം എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പിൽ മെസ്സേജുകൾ വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇമെയിൽ. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു ലിങ്ക് കാണും, ആ ലിങ്കിൽ നമ്മൾ പോയിട്ട് ഇതിന്റെ പാസ്വേഡ് മാറ്റാൻ പറഞ്ഞ് നമ്മൾ ശരിക്കും പറഞ്ഞ് അവർക്ക് നമ്മുടെ പാസ്വേഡ് കൊടുക്കുകയാണ്. അതൊരിക്കലും മിക്ക കേസിലും ഒരു 99% ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു കമ്പനി അത് നമുക്ക് അങ്ങനെ ഒരു ഒരു മെയിൽ അയക്കാറില്ല. അങ്ങനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പിന്നെ ശരിക്കും ജെനുവിൻ ആയിട്ടുള്ള നമ്മുടെ അക്കൗണ്ടുകളിൽ കയറാനും ഒക്കെ അവർക്ക് ഒരു ഇതായിട്ട് കിട്ടും. പിന്നെ അതുപോലെ വേറൊരു രീതി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി അവരിപ്പം ഇപ്പം ഏതെങ്കിലും ഒരു ബാങ്കിന്റെ, നോർമലി ബാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഹൈലി ഗ്രേഡഡ് ആയിട്ടുള്ള ഡിവൈസസ് എല്ലാം ഉണ്ട് അവർക്ക്. അപ്പൊ അത് അത്ര പെട്ടെന്നൊന്നും നമുക്ക് ആൾക്കാർക്ക് അത് ഹൈജാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ചെയ്ത കേസുകളുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ നോർമലി ഇപ്പം ഏതെങ്കിലും ഒരു സൈറ്റ്, ഇപ്പൊ SBI, നാട്ടിലെ SBI, അല്ലെങ്കിൽ ഇവിടുത്തെ കോംബാങ്കിന്റെ ഒക്കെ സൈറ്റ് ജസ്റ്റ് എടുക്കുമ്പോ തന്നെ കോംബാങ്കിന്റെ നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാർ കാണുന്ന കോംബാങ്കിന്റെ സൈറ്റ് തന്നെയായിരിക്കും അവിടെ വരുന്നത്. പക്ഷെ ശരിക്കും അത് ആയിരിക്കത്തില്ല. അതിന്റെ മേളത്തെ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ കാണും, നമ്മൾ അറിയാൻ പോലും മേലാത്ത ചെറിയ വ്യത്യാസങ്ങൾ കാണും.
അപ്പൊ അതായത് ഡിസൈൻ, പേജ് ഡിസൈൻ
ഡിസൈൻ പേജ് കണ്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മള് ചാടി കയറി നമ്മുടെ പേരും പിന്നെ അതുപോലെ നമ്മുടെ പിന്നും ഒക്കെ അടിച്ചു കഴിയുമ്പോഴത്തേനും നമ്മൾ ലോഗിൻ ചെയ്യുന്ന അവർക്ക് അത് നമ്മൾ ലോഗിൻ ചെയ്യുമല്ല, അവർക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. ചിലപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പോലും ആ പർട്ടിക്കുലർ ഒരു പേജ് തരാൻ ചാൻസ് ഉണ്ട്. അതൊന്നും ഒരു പുതിയ രീതിയാണ് അങ്ങനെ ചെയ്യാൻ.
പക്ഷെ അങ്ങനെയുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ?
കൂടുതലായിട്ട് നമ്മൾ അവരെ നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫെമിലിയറൈസ് ആവുക എന്നുള്ളതാണ് ഇതിന്റെ അകത്തെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. അതിന്റെ ലിങ്ക്സ് ശ്രദ്ധിക്കുക. അതായത് ലിങ്ക് നമ്മൾ നോക്കുക, ഓരോ മെയിൻ നമ്മൾ ഫിനാൻസ് ഇടപാട് നടത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പ്രൈവറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്ന എന്ത് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരു SSL സർട്ടിഫിക്കറ്റ് കാണും. ആ SSL സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേളി അതിന്റെ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ HTTPS എന്നായിരിക്കും കൊടുക്കുന്നത്. എസ് എന്ന് പറയുന്ന SSLനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അത് നമ്മളാ കൊടുക്കുന്ന ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി എൻക്രിപ്റ്റഡ് ആയിരിക്കും. അത് അങ്ങനെയുള്ള നല്ല സൈറ്റുകളാണ് കൂടുതലും അതായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ലിങ്ക് നമ്മൾ നോർമലി നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നും, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുകയാണെങ്കിൽ, ഒന്നെങ്കിൽ ബാങ്കാണെങ്കിൽ ബാങ്കിനെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും സൈറ്റുകളാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുക, ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തൊരു വ്യത്യാസം കണ്ടു, ഇസ് ഇറ്റ് റിയൽ ഓർ നോട്ട്, യുനോ. അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു ജെനുവിൻ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ പറയുന്നത്.
അപ്പൊ ഇതായത് HTTP ഇപ്പൊ മണി ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുകയാണെങ്കിൽ HTTPS എന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് അല്ലേ?
അതെ, തീർച്ചയായിട്ടും.
ഓക്കെ, ഇപ്പൊ ഫിഷിംഗിന്റെ കാര്യമാണ് മനുഷ്യ ഇപ്പോ എങ്ങനെ വരും എന്ന് പറഞ്ഞത്, അതുപോലെ വൈറസ് USB വഴിയൊക്കെ വരും എന്ന് പറഞ്ഞു, മറ്റ് ഈ പറഞ്ഞ മാൽവെയർ, ട്രോജൻ അല്ലെങ്കിൽ ഹാക്കിംഗ് അതെല്ലാം എങ്ങനെയാണ് ബാധിക്കാൻ സാധ്യതയുള്ളത്?
സാധാരണ ഒരു യൂസർ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന മാൽവെയർ, പിന്നെ സ്പാമായിട്ടുള്ള ഇമെയിൽസ്, ട്രോജൻസ്, ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പൊ ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മള് സ്ഥിരമായി ഇത് കണ്ടുവരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഒരുപാട് സൈറ്റുകൾ ആക്സസ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഒരു യൂസ് അനുസരിച്ചാണ് നമ്മളെ എങ്ങനെ ഇത് ബാധിക്കുന്നു എന്നുള്ളത് വരുന്നത്. നമ്മൾ ചിലപ്പോൾ സൈറ്റ് ആക്സസ് ചെയ്യുന്നതിൻ്റെ അകത്ത് ചെറിയ ഇങ്ങനോ പോപ്പപ്പ് വരും, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് ഡൗൺലോഡ് ദിസ് എന്നൊക്കെ പറഞ്ഞു വരും. നമ്മൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ നമുക്കൊരു ഇമെയിൽ വരും. ആ ഇമെയിലിൻ്റെ അകത്ത് നിങ്ങളിപ്പോൾ ലോട്ട് ഓഫ് ഇൻ ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫറൊക്കെ തരിക, നമ്മൾ ചിലപ്പോൾ ക്ലിക്ക് ചെയ്യും. അപ്പൊ നമുക്ക് അത്ര ഫെമിലിയർ അല്ലേ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് പോയി ചെയ്യാൻ പോകരുത്
അന്നത്തേക്ക്.
അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ അകത്ത് മെയിനായിട്ട്. പിന്നെ ഇപ്പം കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഗെയിംസ് ഒക്കെ വലിയ താല്പര്യം. അപ്പൊ ഓൺലൈൻ ആയിട്ട് ഗെയിംസ് കളിക്കാനുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവരുടെ ഒരു മെയിൻ വരുമാന ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഈ ആഡ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നൊക്കെയാണ് ഈ സൈറ്റുകളുടെ ഒക്കെ മെയിൻ വരുമാനം. അപ്പൊ അവർ സൈഡിലൊക്കെ ചിലപ്പം ക്ലിക്ക് ചെയ്യാർ ടു ഡൗൺലോഡ് എന്നൊക്കെ പറഞ്ഞ് പലതും കാണും. നമ്മളിപ്പം പേരൻസ് ഒന്നും അത്ര ശ്രദ്ധിക്കത്തില്ല. ചിലപ്പോൾ കുട്ടികൾ അറിയാതെ തന്നെ ഇപ്പം അവരിങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഇത് വന്നു കഴിഞ്ഞാൽ അവര് എവിടെയെങ്കിലും ഒക്കെ ക്ലിക്ക് ചെയ്ത് മാറ്റാനൊക്കെ നോക്കും. നമ്മൾ അറിയത്ത് പോലുമില്ല. അപ്പം അതൊരു അങ്ങനെ കുറെ ചാൻസസ് ഉണ്ട് ഇതിന്റെ അകത്ത്.
ഇത് എങ്ങനെ നേരിടാം എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ആന്റിവൈറസുകളും മറ്റുമൊക്കെ ഒരുപാട് വിപണിയിൽ കിട്ടാനുണ്ട്. ആന്റിവൈറസ്, മാൽവെയർ പ്രൊട്ടക്ഷൻ, ഇന്റർനെറ്റ് പ്രൊട്ടക്ഷൻ, ഇമെയിൽ പ്രൊട്ടക്ഷൻ, ഫയർ വാൾ, അങ്ങനെ പല പേരിലാണ് കിട്ടാറുള്ളത്. ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടത് എന്ന കാര്യം എങ്ങനെ തീരുമാനിക്കാൻ കഴിയും?
ഇത് എങ്ങനെ തീരുമാനിക്കാന്ന് ചോദിച്ചാൽ അത് മെയിനായിട്ട് നമ്മുടെ ഉപയോഗം അനുസരിച്ചാണ് കൂടുതലായിട്ട് വരുന്നത്. ഓരോ ആൾക്കാർ വീടുകളിൽ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് ഒരു കമ്പ്യൂട്ടറിന് വേണ്ട ആന്റിവൈറസ് എന്താണെങ്കിലും വേണം. ഏതെങ്കിലും ഒരു ആന്റിവൈറസ്, നല്ല റെപ്യൂട്ടേഷൻ ഉള്ള ഒരു ആന്റിവൈറസ് എടുക്കുക. ആന്റിവൈറസിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആന്റിവൈറസ് ഒരുപാട് നോൺ ആയിട്ടുള്ള ഇഷ്യൂസിനെ പ്രൊട്ടക്ട് ചെയ്യും. മാത്രമല്ല അവർ മിക്ക കമ്പനികളിലും ഇപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആന്റിവൈറസ് കമ്പനികൾ ഇയർലി അല്ലെങ്കിൽ ഡെയിലി റിസർച്ചസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയത് എന്തൊക്കെയാണ് വരുന്നതെന്ന്. അപ്പോൾ അവരതിനുള്ള ചെറിയ ചെറിയ പാച്ചസ് ഒക്കെ തരും. അത് ഡെയിലി ആയിട്ട് നമുക്ക് ആ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ് കിട്ടും. ഇപ്പോൾ ഒരു ആന്റിവൈറസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് അപ്ഡേറ്റ് ഫ്രീ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് ഇന്നിപ്പോൾ ഉള്ള ത്രെട്ട് പോലും ചിലപ്പോൾ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ആന്റിവൈറസിന്റെ തന്നെ പല വേർഷനാണ്. അതിന്റെ കൂടെ തന്നെ ആ പ്രൊഡക്റ്റിൽ തന്നെ ഒരു പക്ഷേ മാൽവെയർ, ആന്റി സ്പാം, പോപ്പ്അപ്പ് ബ്ലോക്കർ, ആഡ് ബ്ലോക്കർ, ഇന്റർനെറ്റ് പ്രൊട്ടക്ഷൻ, അങ്ങനെ പാരന്റൽ കൺട്രോൾ, ഇങ്ങനെ കുറെ സംഭവങ്ങളെല്ലാം അതിന്റെ കൂടെ തന്നെ വരാറുണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട് വിൽക്കുന്നവരുണ്ട്, ഇതിന്റെ കൂടെ എല്ലാം ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇത് ഓരോ സംഭവങ്ങളും എന്താണെന്ന് നമ്മൾ കുറച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കത് വേണോ വേണ്ടോ എന്ന് പറയാൻ പറ്റും. അതുപോലെ നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന്, ആ ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇന്റർനെറ്റ് വഴി കൂടുതലായിട്ട് മെയിൽ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ആന്റി സ്പാം എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കാം. ഒരുപാട് മെയിൽ സർവീസസ് ആന്റി സ്പാം ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ സൈറ്റുകളിൽ ആഡ്സ് ആണ് അവരുടെ വലിയ റവന്യൂ. അപ്പൊ ആഡ് ഒരു ഭയങ്കര ഇൻകൺവീനിയൻസ് ആണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ആഡ് നമ്മളെ മിസ്ഡയറക്ട് ചെയ്യുകയും ചെയ്യും. അപ്പം ആഡ് ബ്ലോക്കർ ഒരെണ്ണം ഉള്ളത് നല്ലതാണ്. പിന്നെ ചില വീടുകളിൽ ഇപ്പം കുട്ടികൾ ഒരുപാട് ആയിട്ട് യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു വേണമെങ്കിൽ ഒരു പാരന്റൽ കൺട്രോൾ യൂസ് ചെയ്യാം.
കൺട്രോളിനെ കുറിച്ച് ഒന്നുകൂടെ വിശദമായി തന്നെ ചോദിക്കാം. അതിനുമ്പ് ഈ പറഞ്ഞു വന്നതിൽ തന്നെ ഈ ഇമെയിൽ പ്രൊട്ടക്ഷനും ഇന്റർനെറ്റ് പ്രൊട്ടക്ഷനും ഒക്കെ തമ്മിൽ എന്തെങ്കിലും കാര്യമായിട്ട് വ്യത്യാസമുണ്ടോ നമ്മൾ ഉപയോഗിക്കുമ്പോഴേ?
അതായത് ഇന്റർനെറ്റ് പ്രൊട്ടക്ഷൻ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പൊ ഇന്റർനെറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന സൈറ്റുകൾ നോർമൽ ഡാറ്റാബേസുമായിട്ട് അവർ ഓൾറെഡി ഉള്ള ഒരു ഡാറ്റാബേസുമായിട്ട് അവർ ചെക്ക് ചെയ്യും ഈ സൈറ്റൊക്കെ ഓക്കെ ആണോ, അതിനൊരു റേറ്റിംഗ് ഇടും. പിന്നെ ജെന്യുവൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ആണോ അവർ ഉപയോഗിച്ചിരിക്കുന്നത്, ഇങ്ങനെ ചെക്ക് ചെയ്യും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് അത് ചെയ്യുന്നത്. അപ്പൊ ഇന്റർനെറ്റ് ഫിൽട്ടർ എന്നൊക്കെ പറയുന്നതും അതുപോലെ തന്നെ നമ്മളിപ്പോ ഗൂഗിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഗൂഗിളിൽ പോയിട്ട് നമ്മളിപ്പോ ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ലിങ്ക് സ്കാനേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്കവിടെ ലിസ്റ്റ് ചെയ്യുന്ന ലിങ്കിൽ ഏതൊക്കെ ലിങ്കാണ് നല്ല ലിങ്ക്, അല്ലെങ്കിൽ ഇതൊക്കെ നോൺ ടു ഹാവ് മാൽവെയർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് സൈഡിൽ ചെറുതായിട്ട് ഇൻഫർമേഷൻ തരും.
അപ്പൊ
അത് നമുക്ക് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ കുറച്ച് മുൻകരുതലൊക്കെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടും. ഇമെയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ സ്പാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആന്റി സ്പാമില് എന്തെങ്കിലും ഡിവൈസ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനോ സ്പാം ബ്ലോക്ക് ചെയ്യും. അതായത് ഇന്നത്തെ ഇപ്പം ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റ്സ് പറയുന്നതെന്ന് വെച്ചാൽ 80% നമുക്ക് വരുന്ന മെയിലുകൾ സ്പാം ആണ്. നമുക്ക് വളരെ ചുരുക്കവേ നല്ല മെയിലുകൾ വരാറുള്ളൂ. അതെ, തീർച്ചയായിട്ടും. ഇന്റർനെറ്റിലെ ഏറ്റവും കൂടുതൽ ട്രാഫിക് എന്ന് പറയുന്നത് സ്പാം മെയിൽസ് തന്നെയാണ്. അപ്പൊ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഇമെയിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇതുപോലെ ഫ്രോഡുകൾ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്യുന്ന മെയിലുകൾ ഇതൊക്കെ ആയിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ഈ പറഞ്ഞ സോഷ്യൽ നെറ്റ്വർക്കുകൾ കുറച്ചുകൂടെ കൈയടത്തിയിട്ടുണ്ട് ആ ഒരു ട്രാഫിക് ഏരിയയിലേക്ക്. എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇപ്പൊ സോഷ്യൽ നെറ്റ്വർക്ക് വഴിയാണല്ലോ.
അപ്പം
അതുപോലെ സോഷ്യൽ നെറ്റ്വർക്കുകളിലാണെങ്കിലും നമുക്ക് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഫിൽട്ടേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. അവർ തന്നെ ഓരോ ഫെസിലിറ്റീസ് അതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് മാത്രം എടുക്കുക, അതുപോലെ നമ്മളെ കുറിച്ച് ബാക്കിയുള്ളവർ അറിയേണ്ട ഡീറ്റെയിൽസ് മാത്രം പുറത്തു കൊടുക്കുക. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മള് പ്രൈവസി നമ്മൾ എത്രമാത്രം പുറത്തു കൊടുക്കണം, ഇതൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് ചെയ്യാൻ പറ്റും.
ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഈ നമ്മൾ വിൻഡോസ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഒരു മൈക്രോസോഫ്റ്റ് എസെൻഷ്യൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റി ഉണ്ടല്ലോ, അത് ആന്റിവൈറസിനോ അല്ലെങ്കിൽ മറ്റ് പ്രൊട്ടക്ഷനോ പകരമാകുന്നുണ്ടോ അത്?
അത് ഒരു പരിധിവരെ ഓക്കെയാണ്. അതായത് വിൻഡോസ് ആണെങ്കിലും ലിനക്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഇപ്പം മൊബൈലിൽ ഉപയോഗിക്കുന്ന ഇത് ഡിവൈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണെങ്കിലും അതിനൊക്കെ ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ആന്റിവൈറസ് അല്ലെങ്കിൽ ഫയർവോൾ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇറങ്ങിയ അന്ന് വരെയുള്ള കുറെ കാര്യങ്ങൾ അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് കഴിഞ്ഞിപ്പം കുറച്ച് ദിവസം നമ്മളത് വാങ്ങിക്കുമ്പോൾ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ നമ്മൾ ജനുവരിയിൽ വാങ്ങിച്ച സാധനമാണെങ്കിൽ ഡിസംബർ ആകുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്റർനെറ്റ് ഏജ് എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡാണ്. അപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞു കഴിഞ്ഞു. ഡിസംബർ ആകുമ്പോഴത്തേനും ഒരുപാട് അറ്റാക്കുകൾ വന്നു കഴിഞ്ഞു, പുതിയ പുതിയ സംഭവങ്ങൾ വന്നു. ഇതൊന്നും ഈ പറയുന്ന ഇൻബിൽറ്റ് ആയിട്ടുള്ള ആന്റിവൈറസ് സോഫ്റ്റ്വെയർസ് അപ്ഡേറ്റ് ചെയ്തില്ല. അപ്പം നമ്മളൊരു എക്സ്ട്രാ ആയിട്ടുള്ളൊരു ഇതാണ് ഈ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ അതിൻ്റെ ആന്റിവൈറസ് കമ്പനികൾ പറയുന്ന പോലെ ഒരു വർഷത്തേക്ക് നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടി അല്ലെങ്കിൽ പാച്ച് അപ്ഡേറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ് കുറച്ചുകൂടെ. പിന്നെ അതുപോലെ ഫയർവോളിന്റെ കാര്യം പറയുകയാണ്. ഫയർവോളും ആന്റിവൈറസും നമ്മളെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫയർവോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു നെറ്റ്വർക്ക് ലെയർ എന്ന് പറയും. ആ നെറ്റ്വർക്ക് ലെയറിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അതിന്റെ പോർട്സ് അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് അറിയാവുന്ന കുറെ പോർട്ടുകളുണ്ട്. ഇന്ന പോർട്ടിൽ കൂടെ ഇന്ന അറ്റാക്ക് വരും എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ബ്ലോക്ക് ചെയ്ത് കളയും. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു വഴികൾ, അതൊരു ഗേറ്റ് പോലെയാണ്, ഒരു ഗേറ്റ് കൺട്രോളാണ്. അപ്പൊ അതിന് ആരെ കടത്തിവിടണം ആരെ കടത്തിവിടണ്ട എന്ന് സെറ്റ് ചെയ്യുന്ന സാധനമാണ് ഫയർവോൾ.
അതുപോലെ ഇപ്പം തന്നെ ഇപ്പൊ കമ്പ്യൂട്ടറും ലാപ്ടോപ്പിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ടാബ്ലറ്റ്, മൊബൈൽ ഫോൺ, അതുവഴി ഇന്റർനെറ്റ് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിലും ഈ പറയുന്ന പ്രശ്നങ്ങൾ തന്നെയാണോ മൊബൈൽ ഫോണിലും മറ്റുമൊക്കെ ഉള്ളത്, അതോ അതുപോലെ ഇതുപോലെയുള്ള ആന്റിവൈറസ് മറ്റും തന്നെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റുമോ, അതോ മറ്റെന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങളുണ്ടോ?
ഇപ്പം മൊബൈലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ അതിന്റെ അകത്ത് മെയിനായിട്ട് ആൻഡ്രോയിഡ് ഫോൺസ്, ആപ്പിളിന്റെ ഓഎസ്, പിന്നെ അതുപോലെ ബ്ലാക്ക് ബെറി, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട് അതിന്റെ അകത്തും. അത് ഇപ്പൊ പറയുന്ന നമ്മുടെ പി സി സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് പറയുമ്പം അത് കുറച്ചുകൂടെ പുതിയതാണ്. പക്ഷെ അതിന്റെ അകത്തും ഈ പറയുന്ന അറ്റാക്കുകളും അല്ലെങ്കിൽ വൈറസിന്റെ പ്രശ്നങ്ങളും ഒക്കെ അതിന്റെ അകത്തും ഉണ്ട്. പി സിക്കകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും അതിന്റെ അകത്തും ഉണ്ട്. അത് വർക്ക് ചെയ്യുന്നതും പി സി ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരേ രീതിയിൽ തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ അതുപോലെ ഇനിയുള്ള ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ടാബ്ലറ്റുകളും അല്ലെങ്കിൽ ഫോണുകളും ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ് കണ്ടുവരുന്നത്. അപ്പം ഇതിൻ്റെ അകത്തും ആന്റിവൈറസസ് ഉണ്ട്. എല്ലാ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനും ആപ്ലിക്കബിൾ ആണ്. അപ്പം നമുക്ക് ആന്റിവൈറസ് ഉണ്ടെങ്കിൽ ആന്റിവൈറസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ആന്റിവൈറസ് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ യൂസേജ് ചെക്ക് ചെയ്യുക. അതായത് ഇപ്പൊ യൂസേജ് ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ആർക്കെങ്കിലും ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ, എസ് എം എസിന്റെ ഒരു ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ പേരിൽ എസ് എം എസ് അയക്കാൻ പറ്റും. അതുപോലെ എന്താ പറയുന്ന പ്രീമിയം എസ് എം എസ് ഒക്കെ അയക്കുകയാണ് നിങ്ങൾ. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഒരു മന്തിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ നമ്മുടെ ബില്ല് നോക്കി കഴിയുമ്പം ഒരുപാട് പ്രീമിയം എസ് എം എസ് പോവും. അപ്പൊ ആ പ്രീമിയം എസ് എം എസ് പോവാന്ന് പറയുന്നത് ആ എസ് എം എസിന്റെ വരുമാനം ഈ പറയുന്ന അറ്റാക്കർക്കായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതായത് ഈ പറയുന്ന ആന്റിവൈറസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുക, അതുപോലെ അത് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ ബില്ലൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക.
കൂടുതലായിട്ട് ഇങ്ങനെ നമ്മൾ വിളിക്കാത്ത കോളുകളും അല്ലെങ്കിൽ നമ്മൾ അയക്കാത്ത എസ്എംഎസ്കളും പോകുന്നുണ്ടോ എന്നുള്ള കാര്യം.
അതെ അതെ അതെ. അതുപോലെ നമ്മൾ എസ്എംഎസ് അയച്ചാൽ തന്നെ നമ്മൾ ജസ്റ്റ് എന്താ പറയുന്നത് ഒരുപാട് ഇപ്പൊ നമ്മുടെ ലോഗൊക്കെ നോക്കിങ്ങ, ലോഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന നമ്മൾ
അയച്ച
കോൾ, കോൾ ലോഗ്, എസ് എം എസ് ലോഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് വെറുതെ ഇരിക്കുമ്പോ മറിച്ച് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതെന്താണ് ഇങ്ങനെ വന്നത്. നമുക്കൊരു ഡൗട്ട് ചോദിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഗോ ഡീപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. സ്ഥിരമായിട്ടൊരു പാറ്റേൺ പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് കുറച്ചുകൂടെ ചെക്ക് ചെയ്യണം. അതാണ് ചെയ്യാൻ
പറ്റുന്നത്. മനീഷ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി ഉള്ളത് പേരന്റൽ കൺട്രോൾ ആണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ പേരന്റൽ കൺട്രോൾ എന്ന് പറയുന്നത്?
പേരന്റൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് കുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്റർനെറ്റിന്റെ വളരെ കാര്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് ഉപയോഗിക്കുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല. അവര് എന്താ പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഗെയിമുകൾ ചെയ്യുകയും അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ പോയി പല കാര്യങ്ങളും ചെയ്യുകയും അൺവാണ്ടഡ് ആയിട്ടുള്ള സൈറ്റ് ആക്സസ് ചെയ്യുകയും ഇങ്ങനെയുള്ള പരിപാടികളും ഉണ്ട്. അതുപോലെ നമ്മുടെ പേരിൽ ചിലപ്പോൾ നമ്മുടെ മെയിലൊക്കെ തുറന്നെടുക്കണം, നമ്മുടെ പേരിൽ ഇമെയിൽ അയക്കും അറിയാതെ അറിഞ്ഞുകൊണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംഭവമാണ് പേരന്റൽ കൺട്രോൾ എന്നുള്ളത്. അപ്പൊ ഇത് മിക്ക ഒരുപാട് എക്സ്റ്റേണൽ പാർട്ടീസ് പ്രൈവറ്റ് ആയിട്ട് അവർക്ക് പേരന്റൽ കൺട്രോൾ സോഫ്റ്റ്വെയർസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കൂടെ തന്നെ പേരന്റൽ കൺട്രോൾ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇന്ന യൂസർ, അതായത് നമ്മുടെ കുട്ടികൾക്ക് വേറൊരു യൂസറെ കൊടുക്കുക അവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആ യൂസറെ കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നതെന്നു വെച്ചാൽ ഇന്ന സോഫ്റ്റ്വെയർസ് മാത്രമേ ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഈവൻ ചിലപ്പോൾ നമുക്ക് കുട്ടികളുടെ ഈ ഇന്റർനെറ്റിന്റെ ഉപയോഗം വരെ നിയന്ത്രിക്കാൻ പറ്റും അതിൻ്റെ അകത്ത് എത്ര മണി വരെ ഒരാൾക്ക് ഉപയോഗിക്കാം, അതുപോലെ ഏത് പ്രോഗ്രാം ഉപയോഗിക്കാം. പിന്നെ ഇപ്പം ടീനേജേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം അവരൊരുപാട് ഈ പറയുന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റും ഒക്കെ ആയിട്ട് എക്സ്പോസ്ഡ് ആണ്. അപ്പൊ അവര് ഇത് കുറച്ചുകൂടെ പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, പക്ഷെ എന്നാലും സ്റ്റിൽ നമ്മുടെ കുട്ടികളാകുമ്പോൾ നമുക്ക് കുറെയൊക്കെ ശ്രദ്ധിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്.
അതെ, കുട്ടികൾ എന്തൊക്കെ നോക്കുന്നു എന്നുള്ള, കുറഞ്ഞത് ഒരുപക്ഷെ ഒരു പ്രായം വരെയെങ്കിലും കുട്ടികൾ എന്തൊക്കെ നോക്കണം എന്നുള്ളത് രക്ഷിതാക്കൾക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയും.
അതെ, തീർച്ചയായിട്ടും. അതുപോലെ മോണിറ്റർ ചെയ്ത് ശരിയാണോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ ചെക്ക് ചെയ്യാൻ പറ്റും.
അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളത് പിന്നീട് വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റും.
അതെ അതെ, ഇത് ശരിക്കും പറഞ്ഞ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ശരിക്കും നമ്മള് ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ സോഷ്യൽ നെറ്റ്വർക്കിൽ സെർച്ച് ചെയ്യുന്ന സംഭവങ്ങളാണെങ്കിലും ഇതെല്ലാം വർഷങ്ങളോളം ഓരോ ഡാറ്റ സെന്ററിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് പ്രൈവറ്റ് ആയിട്ട് ഓരോ ദിവസവും ഇതിന്റെ ലോസ്, ഇതുമായിട്ട് റിലേറ്റഡ് ഉള്ള ലോസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഐ എസ് പിസ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് അവർക്കെല്ലാം ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ വർഷങ്ങളോളം ഇതെല്ലാം സൂക്ഷിച്ചു വെക്കണം. അതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു ഇതെല്ലാം പോലീസോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് കൈമാറണമെന്നുള്ള ഒരു എഗ്രിമെന്റും പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എന്താണ് ഓൺലൈൻ നോക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഓൺലൈൻ സെർച്ച് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ കുറച്ചൊരു നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.
തീർച്ചയായും. എന്തായാലും എനിക്ക് തോന്നുന്നു ശ്രോതാക്കൾക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മനീഷ് പങ്കുവച്ചതെന്ന് തോന്നുന്നു. വളരെയധികം നന്ദി മനീഷ്. മനീഷ് മാത്യു ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിനെ.
താങ്ക് യു ദിജു.
Thank you for listening to SBS Radio's Malayalam program. Listen to the full program on Thursdays at 8 p.m. and Sundays at 9 p.m. on SBS Radio 2 channel on your digital TV or SBS Your Language app on mobile phone.